ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഉറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. ദ ലോർഡ് ഹു സാങ്ക്ടിഫൈസ്. 21/8/2005 കൊയിലാണ്ടി റെയിൽവേ ഗേറ്റിന് സമീപം നടന്ന രണ്ട് മരണത്തെക്കുറിച്ച് ഉള്ള പത്രവാർത്ത കാണുകയുണ്ടായി. അശ്രദ്ധ മൂലവും എളുപ്പം അപ്പുറം കടക്കുവാനുള്ള ധൃതിയുമാണ് മരണത്തിന് കാരണമായത്. സമാന്തര പാതകൾ പലത് ഉള്ളിടത്ത് ഈ അപകടം ഉണ്ടാകുവാനിടയായി. ഒരു ട്രാക്ക്മാൻ ഇന്റർസിറ്റി എക്സ്പ്രസ് വരുന്നത് ശ്രദ്ധിച്ച് അടുത്ത ട്രാക്കിലൂടെ നടന്നപ്പോൾ ആ ട്രാക്കിലൂടെ വന്ന മറ്റൊരു ട്രെയിൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വേറൊരാൾ ആദ്യ ട്രെയിൻ പോയ പുറകെ പാളം വേഗക്കുറുകെ കടന്നു. അടുത്ത പാളത്തിലെ ട്രെയിൻ അദ്ദേഹം കണ്ടില്ല, ആ ശബ്ദം കേട്ടുമില്ല. ആ വഴി വന്ന ട്രെയിൻ അയാളെ തകർത്ത് ദൂരെ കളഞ്ഞു. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുവാനുള്ളത്, രക്ഷപ്പെട്ടവരായി നിത്യതയിലെത്തുവാൻ സമാന്തര വഴിയോ എളുപ്പവഴിയോ ആരെയും സഹായിക്കുകയില്ല. അത് നമ്മെ മരണത്തിലെത്തിക്കും. യഹോവ തൻ്റെ ജനം ചെയ്യേണ്ട കാര്യങ്ങൾ മോശയോട് വ്യക്തമാക്കുന്നതാണ് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൽ കാണുന്നത്. നിങ്ങൾ ശബത്തുകൾ ആചരിക്കണം, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് പുറപ്പാട് പുസ്തകം 31:12 തുടർന്ന് ലേവ്യ 22:22 പറയുന്നു, എൻ്റെ വിശുദ്ധനാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്, ഞാൻ ഇസ്രയേൽ മക്കളുടെ ഇടയിൽ ശുദ്ധീകരിക്കപ്പെടണമെന്ന്. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. എബ്രായ ഭാഷയിൽ ഇതിന് ജഹോവ മക്കഡേഷ് എന്ന് പറയുന്നു. ജഹോവ മക്കഡേഷ് ഈസ് ദ ഹോളി വൺ ഹു ഡിമാൻഡ്സ് ഹോളിനെസ് ഫ്രം ഹിസ് ചിൽഡ്രൻ. ജഹോവ മക്കഡേഷ് ഈസ് ദ ഹോളി വൺ ഹു ഡിമാൻഡ്സ് ഹോളിനെസ് ഫ്രം ഹിസ് ചിൽഡ്രൻ. എപ്രകാരമാണ് യഹോവ ശുദ്ധീകരിക്കുന്നത്? ശുദ്ധീകരിക്കുന്ന വിധങ്ങൾ ഏതല്ല? ഒന്നാമതായി വചനത്താലുള്ള ശുദ്ധീകരണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:3 വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഉദാഹരണമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ കിണറിൻ്റെ അരികിൽ നട്ടുച്ച നേരത്ത് വെള്ളം കോരുവാൻ വന്ന ശമരിയ സ്ത്രീയെ കണ്ട യേശു തൻ്റെ വാക്കുകളാൽ അവളെ ശുദ്ധീകരിക്കുന്നതായി കാണാം. അവളുടെ ജീവിതത്തെ അറിയുന്ന വ്യക്തിയാണ് താനെന്ന് യേശു വെളിപ്പെടുത്തുന്നു. അവളോട് ദാഹജലം ചോദിച്ചതാരെന്നും അദ്ദേഹം സൗജന്യമായി നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കയില്ലെന്നുമുള്ള അവളുടെ അറിവില്ലായ്മയെ യേശു അവൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. ഈ വെളിപ്പെടുത്തൽ മൂലം യഹൂദൻ എന്ന വിളിയിൽ ആരംഭിച്ചവൾ യജമാനൻ എന്ന സംബോധനയിലെത്തി. തുടർന്ന് മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെച്ച ഒരു രഹസ്യം യേശു വെളിപ്പെടുത്തുന്നു. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ ഭർത്താവല്ല. യേശു വെളിപ്പെടുത്തുകയും ആരാധന എപ്രകാരമായിരിക്കണമെന്ന് അവളെ പഠിപ്പിക്കുകയും ചെയ്തു. ആരാധന എപ്രകാരമായിരിക്കണം? ഈ മലയിലോ മറ്റേ മലയിലോ അല്ല ആരാധിക്കേണ്ടത്. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന ആരാധനയുടെ ആദ്യ പാഠം അവൾ യേശുവിൽ നിന്ന് പഠിച്ചു. ആ പാഠം പഠിച്ചവൾ യജമാനൻ എന്ന വിളി, പിന്നീട് പ്രവാചകനായി. തുടർന്നവൾ യേശുവിനെ മശിഹ എന്ന് സംബോധന ചെയ്യുന്നു. യേശു അവളോട് സംസാരിച്ചപ്പോൾ വചനമെന്ന നീരൊഴുക്ക് ശക്തിയായി അവളുടെ ഉള്ളത്തെ ശുദ്ധീകരിച്ചു. അതിനാൽ ശുദ്ധീകരണം പ്രാപിച്ച അവൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അപ്പോൾ വചനം യേശു അവളോട് സംസാരിച്ചപ്പോൾ അവൻ്റെ വാക്കുകൾ കേട്ടവൾക്കാണ് ശുദ്ധീകരണം സംഭവിച്ചത്. വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ നാം എന്ത് ചെയ്യണം? 119 സങ്കീർത്തനത്തിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ. ഒന്നാമതായി, യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. ശുദ്ധീകരണം വേണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പഴയ വഴിയെ ഉപേക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി യഹോവയെ അന്വേഷിക്കണം. 119 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യം. രണ്ടാമതായി, പാപം ചെയ്യാതിരിപ്പാൻ ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. കേൾക്കുന്ന വചനം, പഠിക്കുന്ന വചനം മറക്കുകയല്ല, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. മൂന്നാമതായി, വഴിയിലെ തകർച്ച ഏറ്റുപറയണം. ഇത്രയും നാൾ വഴിയിലുണ്ടായ തകർച്ചകൾ, ജീവിതമാകുന്ന വഴിയിൽ എവിടെയെല്ലാം തകർച്ച സംഭവിച്ചോ അതേറ്റു പറയണം. 119 സങ്കീർത്തനത്തിൻ്റെ 26 വാക്യം. അപ്പോൾ ദൈവിക ചട്ടങ്ങൾ അവൻ നമുക്ക് ഉപദേശിച്ചു തരും. 27 വാക്യത്തിൽ നിന്ന് ദൈവിക ചട്ടങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുമ്പോൾ, 5 നാം ഭോഷ്കിൻ്റെ വഴിയെ അകറ്റും. 119 സങ്കീർത്തനത്തിൻ്റെ 29 വാക്യം. അപ്രകാരം ദൈവിക ചട്ടങ്ങൾ അംഗീകരിച്ച് ഭോഷ്കിൻ്റെ വഴി ഉപദേശിക്കുന്നവൻ അവൻ്റെ ഹൃദയത്തെ വിശാലമാക്കുന്നു. അപ്പോൾ ശുദ്ധീകരണം പ്രാപിച്ചവരായി കൽപ്പനയുടെ വഴിയിൽ ഓടാം. 6 കാര്യങ്ങൾ: യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം, 2 പാപം ചെയ്യാതിരിക്കാൻ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, 3 വഴിയിലെ തകർച്ച ഏറ്റുപറയണം, 4 ദൈവിക ചട്ടങ്ങൾ ഉപദേശിച്ചു തരുന്നത് സ്വീകരിക്കണം, 5 ഭോഷ്കിൻ്റെ വഴിയിൽ നിന്ന് അകലണം, 6 നിന്റെ ഹൃദയം ദൈവവചനത്തിന് വേണ്ടി വിശാലമാക്കണം. അപ്പോൾ ശുദ്ധീകരണം പ്രാപിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനയുടെ വഴിയിൽ നമുക്ക് ഓടാൻ കഴിയും. 2 ആളെ അയച്ച് ശുദ്ധീകരിക്കുന്ന ദൈവം. ഒരു വ്യക്തിയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാൻ ദൈവം മറ്റൊരു വ്യക്തി അയക്കുന്നു. 51 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് ചെയ്ത തെറ്റിനെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം നാഥാൻ പ്രവാചകനെ അയക്കുന്നു. അതിൻ്റെ പരിണിത ഫലം നമുക്ക് കാണുകയും ചെയ്യാവുന്നതാണ്. വ്യക്തിപരമായി ദൈവം നമ്മെ അറിയുന്നുണ്ട്. അതിനാൽ നമ്മെയും ശുദ്ധീകരണത്തിൽ നിർത്തുവാനായി തൻ്റെ വചനവുമായി പലരെയും പല മാധ്യമങ്ങളിൽ കൂടി ദൈവം അയക്കുന്നു. ഇന്ന് മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിൽ 24 ദൈവവചനം നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യമുണ്ട്. കേൾക്കുന്ന വചനം കേട്ട് മറക്കാനല്ല, കേട്ട് അവഗണിക്കാനല്ല, നാം അത് ഏറ്റെടുക്കണം. അതേറ്റെടുത്താൽ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയും. തെറ്റ് മനസ്സിലാക്കിയ ദാവീദ് രാജാവ് ദൈവം മുമ്പാകെ താൻ പാപം ചെയ്തു എന്ന് സമ്മതിക്കുന്നു. തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നാം ലോകത്തിൽ കാണുന്നത് മുഴുവനും. ഏത് തെറ്റിനും അവർക്കൊരു ന്യായീകരണമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ദാവീദ് രാജാവ് ഒരു പാഠമാകട്ടെ. രാജാവ് പറയുന്നു, കടും ചുവപ്പായ എൻ്റെ പാപം ഹിമത്തേക്കാൾ വെളുക്കുവാൻ ദൈവമേ അങ്ങ് തന്നെ എന്നെ നന്നായി ഒന്ന് കഴുകണമേ. അങ്ങ് തന്നെ എന്നെ നന്നായി ഒന്ന് കഴുകണമേ. ആവശ്യക്കാരൻ ഹൃദയം നുറുങ്ങി തകർന്ന അവസ്ഥയിൽ യാചിക്കുന്നതാണ്. അപ്പോൾ യഹോവ നിന്നെ കഴുകണമെങ്കിൽ, നിന്നെ ശുദ്ധീകരിക്കണമെങ്കിൽ മറ്റൊരാളല്ല ആവശ്യപ്പെടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നീ തന്നെ ആവശ്യബോധത്തോടെ നിന്നെ ശുദ്ധീകരിപ്പാൻ യഹോവയോട് ആവശ്യപ്പെടുക. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു എങ്കിലും ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന് തകർന്ന ഹൃദയത്തോടെ യാചിക്കുന്ന രാജാവിൻ്റെ പ്രാർത്ഥന യഹോവ കേട്ടു. ദൈവം അയക്കുന്ന മാർഗത്തെ മനസ്സിലാക്കി സ്വീകരിക്കുക. യഹൂദ മതസ്ഥനായി ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് നടന്ന പൗലോസിനെ തൻ്റെ പ്രകാശത്താലും ശബ്ദത്താലും വീണ്ടെടുത്ത ദൈവം അനന്യാസിനെയാണ് പൗലോസിൻ്റെ അടുക്കലേക്ക് അയച്ചത്. എന്നാൽ അന്നും ഇന്നും മുൻപ് മുടിച്ച വിശ്വാസത്തെ പ്രസംഗിക്കുന്ന പൗലോസിനെ നോക്കി സഭ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് യോഹന്നാൻ്റെ ലേഖനം 1:7 കാണാം. അതിനാൽ പാപബോധമുള്ളവരായി ശുദ്ധീകരണം പ്രാപിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. 3, പരിശോധനകളാലുള്ള ശുദ്ധീകരണം. പരിശോധനകൾ. ഒരിക്കൽ ഒരു വിദേശി കളിമൺ പാത്രം നിർമ്മിക്കുന്നത് കാണുവാൻ കുശവൻ്റെ പണിശാലയിലെത്തി. മുറിയുടെ മൂലയിൽ കൂട്ടിയിരിക്കുന്ന കളിമൺ കൂന തടി കൊണ്ടുള്ള ഒരു ചുറ്റിക കൊണ്ട് കുശവൻ അടിച്ചു പൊടിക്കുന്നത് ഇദ്ദേഹം കണ്ടു. ഒത്തിരി നേരം അടിക്കുന്നത് കണ്ടപ്പോൾ ആ വിദേശി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പെട്ടെന്നായിരുന്നു മറുപടി, കാത്തിരുന്ന് കാണുക. സ്വല്പം കഴിഞ്ഞപ്പോൾ വിദേശിയുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ടു, ഈ ഇടിക്കുന്ന മണ്ണിനകത്ത് നിന്ന് വായു കണങ്ങൾ കുമിളകളായി പുറത്തു വരുന്നു. ആ വായു കുമിളകൾ പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം ആ കുശവൻ മനോഹരമായ പാത്രമുണ്ടാക്കുന്ന അദ്ദേഹം കണ്ടു. ഇതുപോലെ ചില കുമിളകൾ പൊട്ടിച്ചു കളഞ്ഞാൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും മാനപാത്രങ്ങളാകുകയുള്ളൂ. പത്രോസിൻ്റെ ജീവിതത്തിൽ ചില കുമിളകൾ പൊട്ടിച്ചു കളഞ്ഞാണ് യേശു അവനെ മാനപാത്രമാക്കിയത്. ഓരോ പ്രാവശ്യവും യേശു അവൻ്റെ അടുക്കലെത്തിയത് അവനെ തള്ളിക്കളയുവാനല്ലായിരുന്നു. മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും തെറ്റ് ചെയ്യുമ്പോൾ, അവനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവന് പശ്ചാത്താപം വരും. ചിലപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് യേശു എത്തും. അങ്ങനെ എല്ലാ പ്രാവശ്യവും അവൻ്റെ അടുക്കലെത്തിയ യേശു അവൻ്റെ പാപ കുമിളകളെ പൊട്ടിച്ചു കളഞ്ഞ് അവനെ ഒരു മാനപാത്രമാക്കി തീർത്തു. നമ്മളിലുള്ള പാപ കുമിളകളെ പൊട്ടിച്ചു കളയുവാൻ ആ കുശവൻ്റെ അടുക്കൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം.
അടുത്തതായി പ്രാർത്ഥനയാലുള്ള ശുദ്ധീകരണം. പ്രാർത്ഥനയാൽ വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് 1 തിമൊഥെയോസ് 4:5 കാണാം. അലസത, ഉറക്കം മുതലായ പാപങ്ങൾ, അനുസരണക്കേട്, ഇവ നമ്മെയും മറ്റുള്ളവരെയും തകർക്കാതിരിപ്പാൻ നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. 5. ജീവിത വസ്ത്രം അലക്കി ശുദ്ധീകരിക്കുക. ദൈവിക സിംഹാസനത്തിനു മുമ്പിലിരുന്ന് രാപ്പകൽ പിതാവിനെ പാടി സ്തുതിക്കുന്നവരാകുവാൻ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ വസ്ത്രം കഴുകിയേ മതിയാകുള്ളൂ. ഇപ്രകാരം അങ്കി അലക്കി വെളുപ്പിച്ച് ഗോപുരത്തിൽ കൂടി അകത്ത് കിടക്കുന്ന ഭാഗ്യവാന്മാരായി തീരുവാൻ
ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ഭാഗ്യാവസ്ഥ ലഭിക്കുവാൻ 1. വചനത്തിൽ കൂടിയുള്ള ശുദ്ധീകരണം പ്രാപിക്കുക. 2. ദൈവം നമ്മളെ നമ്മുടെ അടുക്കലയക്കുന്ന ആൾ പറയുന്ന വാക്ക് കേട്ട് ശുദ്ധീകരണം പ്രാപിക്കുക. 3. പരിശോധനകളാലുള്ള ശുദ്ധീകരണം. 4. പ്രാർത്ഥനയാലുള്ള ശുദ്ധീകരണം. 5. ജീവിത വസ്ത്രം അലക്കിയുള്ള ശുദ്ധീകരണം. അപ്രകാരമുള്ള ഭാഗ്യാവസ്ഥയിലാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യഹോവേ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കുന്ന സ്നേഹം എത്ര വലുതാകുന്നു. ഞങ്ങളുടെ പലവിധ പാപ കുമിളകളെ അവിടുന്ന് പൊട്ടിച്ച് കളഞ്ഞ് മാനപാത്രങ്ങളായി ഞങ്ങളെ രൂപപ്പെടുത്തി ഭാഗ്യാവസ്ഥയിലെത്തിക്കുവാൻ കുശവനാകുന്ന അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. bible.study.co.in നു വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.